മക്കളെ അപ്പുവിന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിക്കും. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു. എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ അപ്പനും അവനും എന്റെ അമ്മയ്ക്ക് ഓമനിയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ചതിനോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക മറക്കരുത്, എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്, അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും, അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും, അത് നിന്റെ തലയെ അലങ്കാരമായി അണിയിക്കും, അത് നിന്നെ ഒരു മഹത്വകിരീടം ചൂടിക്കും. മകനെ, കേട്ടെന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്ക, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയും അരുത്, അതിനോടകന്നു നിൽക്ക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിന്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടിച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിലും തട്ടിവീഴുമെന്ന് അവർ അറിയുന്നില്ല. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്ങളിൽ നിന്ന് നീക്കിക്കളക. അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക. നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്റെ ബോധത്തിന് ചെവിചായിക്ക. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേനിറ്റിട്ട് വീഴുന്നു, അവളുടെ എണ്ണാക്കണേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ തലവാൾ പോലെ മൂർച്ചയുമുള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു, അവൾ അറിയുന്നതുമില്ല. ആകെ ആൽമക്കളെ, എന്റെ വാക്കുകൾ പിൻ, എന്റെ വായിലെ മഴകളെ വിട്ടുമാറരുത്. നിന്റെ വഴിയെ അവളോട് അകറ്റുക, അവളുടെ വീടിന്റെ വാതിലോടടുക്കരുത്. നിന്റെ യൗവന ശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്. നിന്റെ പ്രയത്ന ഫലം വല്ലവന്റെയും വീട്ടിലായി പോകരുത്. നിന്റെ മാംസവും ദേഹവും ശയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പുകൊണ്ട് അയ്യോ, ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസിനെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എന്റെ ഉപദേശായകുമാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടുപോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത്. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്കുക. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകി പോകണമോ? അവ നിനക്കും അന്യന്മാർക്കും കൂടെയല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചോൾക. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ദുഷ്ടന്റെ ആവർത്തിങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപവാശങ്ങളാൽ അവൻ പിടിപെടും. പ്രബോധനം കേൾക്കായകയാൽ അവൻ മരിക്കും, മഹാഘോഷത്വത്താൽ അവൻ വഴിതെറ്റിപ്പോകും. മകനെ, കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്കുക. കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ. നീ ചെന്ന താണുവീണ് കൂട്ടുകാരനോടെ മുട്ടിച്ചപേക്ഷിക്കാം. നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. മാന്നായ ആട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കാം. മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക. അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്ക. അതിന്റെ നായകനും മേൽവിചാരകനും അധിപതിയുമില്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. മടിയാമി എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടി ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. നിസ്സാരനും നിഷ്കർമ്മിയുമായവൻ വായുടെ വക്രയോട് നടക്കുന്നു. അവൻ കണ്ണിമയ്ക്കുന്നു, കാൽ കൊണ്ട് പരണ്ടുന്നു, വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്. അവനെല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും. ക്ഷണത്തിൽ അവൻ തകർന്നു പോകും. പ്രതിശാന്തി ഉണ്ടാവുകയുമില്ല. ആറു കാര്യം യഹോവ വെറുക്കുന്നു, ഏഴു കാര്യം അവന് അറപ്പാവുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത സഞ്ചരിയുന്ന കൈയും ദുരുപായ നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട ഓടുന്ന കാലും ഓഷ്കു പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക. അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും മരുത്. അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചുകൊള്ളുക. നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമോണ്ട് നിന്നെ വശീകരിക്കേ മരുത്. ഒരു മനുഷ്യന് തന്റെ വസ്ത്രം എന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തനെ കാൽ കൊള്ളാതെ തീക്കനിമേ നടക്കാമോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുത്തിനും ശിക്ഷ വരാതിരിക്കയില്ല. കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കണ്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ ഏഴിരട്ടി മടക്കി കൊടുക്കാം. തന്റെ വീട്ടിലെ വസ്തുവയൊക്കെയും കൊടുക്കാം. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ. അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. പ്രഹരവും അപമാനവും അവന് ലഭിക്കും. അവന്റെ നിന്ന് മാഞ്ഞു പോകുകയുമില്ല. ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു. പ്രതികാര ദിവസത്തിൽ അവനിളക്കിയില്ല. അവന് യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയുമില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാടുകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാദികളുടെ അരികത്തും പട്ടണവാദിക്കലും ഗോപുരദ്വാരത്തെങ്കിലും ഘോഷിക്കുന്നത്. പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ. മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുവിൻ. കേൾപ്പി, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എന്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും. എന്റെ വായ് സത്യം സംസാരിക്കും. ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാവുന്നു. എന്റെ വായിലെ മൊഴിയൊക്കെ നീതിയാകുന്നു. അവയിലും വക്രവും വികടവുമായതൊന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാവുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും നേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവേ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാവുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും വൗദിനവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവാഭക്തി ദോഷത്തെ വെറുക്കുന്നതാവുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ളവ എന്നിവയെ ഞാൻ പഴിക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത്. ഞാൻ തന്നെ വിവേകം. എനിക്ക് വീര്യബലമുണ്ട്. ഞാൻ മഹാന്തരൻ രാജാക്കന്മാർ വാഴുന്നു. പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മഹാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ വക്കൽധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്രമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുഭവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. യഹോവ പണ്ടുകൊണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദ്യയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിനെ അത് വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ഞാൻ എന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രബോധമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെയായിരുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. എന്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കും, അതിനെ ത്യജിച്ചു കളയരുത്. ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവനെ ഹോവയുടെ കടാശം പ്രാപിക്കുന്നു. എന്നോട് വിളിക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദേശിക്കുന്നവരൊക്കെ മരണത്തെ ഇച്ഛിക്കുന്നു. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് ഏഴ് തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു, വീഞ്ഞുകലക്കി തന്റെ മേശ ചമയിച്ചു മരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്. അല്പബുദ്ധിയായവൾ ഇങ്ങോട്ട് വരട്ടെ, ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്, വരുമീൻ എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കി വീഞ്ഞു കുടിക്കുകയും ചെയ്യുവീൻ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ, വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭക്ഷിക്കുന്നവനെ കറപറ്റുന്നു. പരിഹാസി നിന്നെ ഭയക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്കാം, അവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്കാം, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കാം, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു. ഞാൻ മുഹാദര നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. നീ ജ്ഞാനിയാവുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. പോഷത്തമായവൾ മോഹവരവശിയായിരിക്കുന്നു, അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീടുവാതിക്കളിൽ ഒരു പീഠത്തിന്മേലിരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ, ബുദ്ധിഹീനനോടോൾ പറയുന്നത് മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു നിന്നാപ്പം രുചികരവുമാകുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവിടെ വിരുന്നുകൾ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ പോയിരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടമായുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാല തുറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടമാടവായി സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു, വിടുവാനായ പോഷനോ വീണുപോകും. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു, തുറന്നു ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു. നീതിമാനവായ ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടമാടവായ സാഹസം മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ അതിരങ്ങളിൽ ജ്ഞാനമുണ്ട്, ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഘോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. നനവാന്റെ സമ്പത്ത് അവനെ ഉറപ്പുള്ള ഒരു പട്ടണം. എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു, ശാസന രചിക്കുന്നവനോ ഇഴുന്നു നടക്കുന്നു. പക മറച്ചു വെക്കുന്നവൻ പൊളിയായവൻ, ഏഷ്ണി പറയുന്നവൻ ഘോഷൻ. വാക്കുപിരിക ലംഘനമില്ലാതിരിക്കില്ല. അതിരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ, നീതിമാന്റെ നാവ് മേത്രമായ വെള്ളി, ദുഷ്ടമാരുടെ ഹൃദയമോ നിസ്സാരം. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും. പോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാവുന്നു. അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. ദോഷം ചെയ്യുന്നത് പോഷനെ കളിയാവുന്നു. ഞാനും വിവേകയ്ക്ക് അങ്ങനെ തന്നെ. ദുഷ്ടം പേടിക്കുന്നത് തന്നെ അവനുഭവിക്കും. നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി. നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. ചൊറുക്കാ പല്ലിനും പുക കണ്ണിനുമാവുന്നത് പോലെ മടിയൻ തന്നെ അയക്കുന്നവർക്കാകുന്നു. യഹോവാഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. ദുഷ്ടന്മാരുടെ സമ്മത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാവുന്നു. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും. യഹോവയുടെ വഴി നേരിള്ളവനൊരു ദുർഗം. ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെവായ ഞാനും മുളപ്പിക്കുന്നു. വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായതറിയുന്നു. ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാവുന്നു. കള്ളത്തിലാ സഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്മയുള്ളവരുടെ പക്കലോ ഞാനുമുണ്ട്. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും. ദ്രോഹികളുടെ വിഘടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് പോയിരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. ദുഷ്ടൻ അവന് പോരാപ്പെടുന്നു. ഭക്ഷണൻ വായ് കൊണ്ടുകൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാവുന്നു. നേരുള്ളവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ് കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ. വിവേകമുള്ളവനോ ഉണ്ടാതിരിക്കുന്നു. ഏഷ്യക്കാരനായി നടക്കുന്നവന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ്ത മാനസിനോ കാര്യം മറച്ചു വെക്കുന്നു. പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നു എന്ന് അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാളുവായവൻ സ്വന്തം പ്രാണന നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്ത ജടത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ മൃതാ ലാഭം ഉണ്ടാക്കുന്നു. നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികളെ ഹോവയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്കമാർഗികളോ അവന് പ്രസാദം. ദുഷ്ടനെ ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. മറ്റൊരുത്തനായ വിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും. തണുപ്പിക്കുന്നവനെ തണുപ്പ് കിട്ടും. ധാന്യം പൂട്ടിയിട്ട് കൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും. അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജനം സമ്പാദിക്കുന്നു. തിന്മയെ തിരിയുന്നവനോ തന്നെ കിട്ടും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. സ്വഭനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായുവത്രേ. ഘോഷൻ ജ്ഞാനഹൃദയന ദാസനായി തീരും. നീതിമാന് ജീവ വൃക്ഷം പ്രതിഫലം. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും ഭാവിക്കും എത്രയധികം. ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു പാർക്കുമോ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിവളമേകുന്നൻ സന്തസ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പുരാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാം. ത്രിയേക ദൈവത്തിന്റെ ബലതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സുഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷയെ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ആ ദൈവത്തിന് മുമ്പാകെ ശിരസ്സുകളെ നമിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന്റെ പത്ര പോലത്തെ വളരെ സ്നേഹാദരോടുകൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിലുള്ളതുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠതയും പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന പന്നിയ ജോണച്ചൻ, ഫിലിപ്പോസച്ചൻ, അതുപോലെ തന്നെ ഐസക് ബി പ്രകാശച്ചൻ, സന്തോഷച്ചൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഈ ഭദ്രാസനത്തിലെയും ഭദ്രാസനത്തെ പുറത്തുമുള്ള എല്ലാ ദൈവമക്കളെയും ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കുകയും ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടും ആദരോടുകൂടെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ചേർന്ന് സുവിശേഷ ഗീതങ്ങളിലെ 230 ഗീതം ദൈവമ്പാക സമർപ്പിക്കാം. വളരെ സുപരിചിതമായി എപ്പോഴും പാടാറുള്ള എന്നേശു അല്ലാതില്ലെനിക്കൊരാശ്രയം പൂവിൽ, തൻ മാവിലല്ലാതെ എനിക്ക് വിശ്രമം വേറെ. ജീവിതത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ സ്വന്തം സഹചാരിയായി ഏത് പ്രതിബന്ധങ്ങളിലും അതിജീവിക്കാൻ തക്കവണ്ണം ഒരു പ്രേരക ശക്തിയായി നമ്മളെ നയിക്കുന്ന ഭാരത്തിന്റെയും ക്ഷീണത്തിന്റെയും രോഗത്തിന്റെയും മധ്യത്തിൽ ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗം കീറി മുറിച്ചിറങ്ങി വന്ന് നമ്മളെ സ്വാന്തനിപ്പിക്കുന്ന ആ ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ആ ദൈവത്തിൽ ആഴമായ പ്രത്യാശയിലേക്ക് നമ്മളെ ഒരുക്കുകയും ചെയ്യുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 230 ഗീതം. എന്നേശു അല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂവിൽ,
നീ അല്ലാ ക്ഷേത്രം
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവ നീ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശിഷ്യാവേ നിനക്ക് സ്തുതി, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഇതുപോലെ കടകളും പാപങ്ങളും ഞങ്ങൾ ഒട്ടിപ്പിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷണമേ. എന്തുകൊണ്ടെന്നാൽ ജീവശക്തിയും മൗത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവേശ്വരിയാകുന്നു.
പാറക്കുമ്പോൾ ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സകല കൃപകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ യോഗ്യരെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും ഞങ്ങൾക്ക് തരണമേ എന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവന ഗുണവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല ദൈവത്തെ പ്രകാരം മടിയങ്ങളെ നടത്തേണമേ. എല്ലായ്പ്പോഴും നിന്റെ ദൈവത്തെ ഞങ്ങളിൽ നിവർത്തിക്കപ്പെടുവാറാകണമേ. കർത്താവായ യേശു മിശിഹ, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെയും പോലെ നിരന്തര മുമ്പാകെ ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നിന്നോട് യാചിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ, ഞങ്ങൾ ജനിച്ചതു മുതൽ ഇന്നുവരെ നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല കൃത്യങ്ങളും ഞങ്ങളോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അന്യായത്തിൽ നിന്നും ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ പാപങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങളുടെ നേരെ ഇരിക്കുന്നു. കർത്താവായ യേശു മിശിഹ, ഞങ്ങളെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളും ഞങ്ങളെ രക്ഷിക്കണമേ. അവിടെ അഗ്നികളാതെയും പുതുചാകാതെ ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദം ഞങ്ങളെ യോഗ്യരാക്കണമേ. നിനെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയം മനുഷ്യഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ക്കാരെയും വേശ്യാസ്ത്രീകളെയും വലിയ സ്വല്പനേരം കൊണ്ട് നീതി ഇഷ്ടയാകാരാക്കി തീർത്ത നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പാൻ ഒരു പ്രയാസമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളെ പ്രതിയും അയോഗ്യരാകുന്ന ഞങ്ങളുടെ മഹാപാപങ്ങൾക്കും ഞങ്ങളുടെ കുഴ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനുമോ ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനും ആകുന്നുവല്ലോ. കർത്താവായ യേശു മിശിഹ, നീ ശ്രദ്ധിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു. ആമീൻ.
ദൈവത്തിന്റെ സന്നിനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.
അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും ഈ വേർതിരിക്കുന്ന സമയം നന്മയ്ക്കും അനുഗ്രഹത്തിനുമെല്ലാം മുഖാന്തരമായി തീരുവാനൊക്കെ ഉണമുടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കേരളത്തിൽ ഇപ്പോ വലിയ ആഘോഷവും ബഹളമൊക്കെ നടക്കുകയാണെന്ന് നമുക്കറിയാം. പുതിയ മന്ത്രിസഭ അധികാരനെ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള നേരത്തിലുള്ള എല്ലാവരും വലിയ പ്രതീക്ഷയോടും ഒക്കെയാണ് പുതിയ മന്ത്രിസഭയെ കാണുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം നീതി നടപ്പാക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഒക്കെ പുതിയ മന്ത്രിസഭ കയറി വരുമ്പോൾ നമ്മളും സഭാ തലത്തിലും ആ പ്രതീക്ഷയും ഒക്കെ വച്ചു പുലർത്തുന്നുണ്ട്. ഇത് തന്നെയായാലും കേരളത്തിലെ 5 വർഷത്തെ ഭരണത്തിനു വേണ്ടി പ്രവേശിച്ചിരിക്കുന്ന പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കും മന്ത്രിസഭയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും നന്മകളുമെല്ലാം നമ്മളിങ്ങനെ അകലെ ആണ് എങ്കിലും നേരുകയും എല്ലാ കൃപകളും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്നും 25 ഇന്നും നാളെയും 26ഉം 27ഉം എന്ന് പറയുന്നത് മലങ്കര സഭയുടെ വലിയൊരു പിതാവിന്റെ ഓർമ്മ ദിവസമാണ്. അതാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്ന് 26ാം തീയതി 26ഉം ഇന്ന് വൈകിട്ടും നാളെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പത്തനാപുരത്ത് മൗണ്ട് താബോർ ദേറായിൽ പെരുന്നാൾ ചടങ്ങുകൾ നടക്കുകയാണ്. മലങ്കരയുടെ 7ാം കാതോലിക്കയായിരുന്ന ദിദിമോസ് പ്രഥമൻ ബാബായുടെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ അവിടെ സന്ധ്യ നമസ്കാരവും പെരുന്നാൾ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഒക്കെ സഭയ്ക്ക് മൊത്തമായിട്ടും ബലിഹീനരായ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട കോശി ഫിലിപ്പച്ചനാണ്. അച്ഛൻ നേരത്തെ നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഹോളി വീക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ഹുസൂടെ ഹ്യൂസ്റ്റൺ കത്തീഡ്രൽ പള്ളിയിൽ അച്ഛൻ വന്നതാണ്, വിസിറ്റിംഗ് ഇങ്ങനെയായിട്ട് വന്നതാണ്. അച്ഛൻ അടുത്ത ആഴ്ച തിരിച്ചു പോകുന്നു. നിരണം സ്വദേശിയാണ് അച്ഛൻ, നിരണം ഭദ്രാസനാംഗമാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനം നയിക്കുവാൻ തക്കവണ്ണം അച്ഛൻ്റെ അച്ഛനെ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട കോശി ഫിലിപ്പച്ചൻ ധ്യാനം നയിക്കുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 117ാമത്തെ ഗീതം, ലോകത്തിൽ ഏകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങൾ ഏറി വന്നാലും. ജീവിതത്തിൽ ഏത് പ്രതിബന്ധങ്ങളിലും നമ്മെ കരുതുന്ന സ്നേഹിക്കുന്ന ദൈവം മാത്രമാണ് നമ്മുടെ ആശ്രയം. പലപ്പോഴും നമ്മൾ ധരിക്കും ഈ ലോകത്തിലുള്ള പല സംഗതികളിലും നാം ആശ്രയം കണ്ടെത്തിയാൽ അത് നമ്മളെ വഴിനയിക്കുമെന്ന്. പക്ഷെ അതിന്റെയൊക്കെ പര്യവസാനം നിരാശയും ദുഃഖവും മാത്രമെന്നുള്ളൊരു സംശയമൊന്നുമില്ല. ആഴമായി അന്വേഷിക്കും തോറും ജീവിതത്തിന് ഓജസ്സും ചൈതന്യവും ശക്തിയും ജീവിക്കാനുള്ള ധൈര്യവും പകർന്നു തരുന്ന ഏക അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസവും ബലവും ആശ്രയത്വവുമാണ്. ആ ഒരു ആശ്രയത്തിന്റെ ബോധങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും വിചാരങ്ങളെയും നയിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൻ്റെതായ കപ്പലുകൾ താഴുമ്പോഴും നമ്മൾ നിലവിളിക്കുമ്പോൾ സഹായ ഹസ്തം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന തമ്പുരാനിൽ നമുക്ക് ആശ്രയിച്ച് ഈ ഗീതം സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 117ാമത്തെ ഗീതം,
ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ ഉച്ചവരായിരുന്നവ
ദ്രഷിച്ചാലും മാറ്റമില്ല സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. പിൻശക്തിയാലെ നിത്യവും, പിൻശക്തിയാലെ നിത്യവും ലോകത്തിലേകയാത്രയം. എന്നെ സുമാത്രം ശോകങ്ങളേറി വന്നാലും തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതില്ലിനി, മാറുവാനാവതില്ലിനി ലോകത്തിലേകയാശ്രയം. എന്നെ സുമാത്രം ശോകങ്ങൾ ലോ മാറായുണ്ടി വരുവതിൽ സാരമില്ല. മാറായിന്നാകനാമേശു മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ, മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ. മാറമധുരമാക്കിടോ, മാറമധുരമാക്കിടോ ലോകത്തിലേകയാശ്രയം. എന്നെ സുമാത്രം ശോകങ്ങളേറി വന്നാലും വിശ്വാസ കപ്പൽ താഴുമോ. ഈ ഉലകിൽ ഈശാനമൂലനേറുന്നേ, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും വിശ്വാസദായക പ്രിയ, വിശ്വാസദായക പ്രിയ ലോകത്തിലേകയാശ്രയം. എന്നെ സുമാത്രം ശോകങ്ങളെ വന്നാലും നിൻശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുവാ. പാത്മോത്തിലെത്രമാണ് ഞാൻ ഏകനായി പാർക്കണം, പാത്മോത്തിലെത്രമാണ് ഞാൻ ഏകനായി പാർക്കണം. വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ ലോകത്തിലേകയാശ്രയം. എന്നെ സുമാത്രം ശോകങ്ങളേറി വന്നാലോ ലോണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ.
തിരുവചന ധ്യാനത്തിനായിട്ട് വന്ന അന്യഘോഷ്യത്തിനെ ഉള്ള സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു.
ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠനായ അലക്സിയോസ് മാർ യോസേബിയോസ് തിരുമേനി, പണ്ഡിതരായ വൈദിക ശ്രേഷ്ഠരെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവജനമേ, 2011 ന്യൂജേഴ്സിയിൽ ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരവസരം നൽകിയത് ഈ ചരണത്തിൽ ഓർക്കുന്നു. അഭിന്ന തിരുമനസ് ഓർമ്മിപ്പിച്ചതുപോലെ ഹോളിഡേ സർവീസുമായി ബന്ധപ്പെട്ട് ഈ ദേശത്ത് കടന്നു വരുവാൻ ഇടയായി. തിങ്കളാഴ്ച തിരികെ പോകുവാനും ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരവസരത്തിൽ ഈ ദൈവിക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം അനുവാദം നൽകി അഭിന്ന തിരുമനസിനോടും ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാജേഷിനോടുമുള്ള സ്നേഹവും ആദരവുകളും അർപ്പിക്കുന്നു. വെള്ളം തളിയാൻ എന്തു ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തിന് എന്ത് ഉത്തരം നമുക്ക് നൽകുവാൻ സാധിക്കും? ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യരുത് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഹൃദയം തെളിയുവാൻ മനസ്സ് കലങ്ങി ഇരിക്കുമ്പോൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ഒന്ന് മാത്രമാണ്, ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുക എന്നുള്ളത്. ഈ ഒരു മണിക്കൂർ സമയം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുവാനായിട്ട് ഇടയാകുമ്പോൾ നമ്മുടെ ഹൃദയം കിളിയും, കലങ്ങി മറിഞ്ഞിരിക്കുന്ന മനസ്സുകൾ തെളിഞ്ഞു വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ദൈവവചനം നമ്മോട് അനുഗ്രഹീത സന്ദേശങ്ങളിലൂടെ പ്രക്ഷുബ്ധമായ മനസ്സിനെ ശാന്തമാക്കുവാൻ തക്കവണ്ണം സാധ്യതകൾ നൽകുന്ന ഭാഗങ്ങളായി മാറാറുണ്ട്. ശുദ്ധ മർക്കോസ് എവാഞ്ചലിസ്റ്റ് സുവിശേഷം 10:46-52 വരെയുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ ഞാനതൊന്ന് വായിക്കുകയാണ്. അവർ എറിഹോവിൽ എത്തി, പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടുകൂടെ എറിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ ശീമായുടെ മകനായ ബത്ഷിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പും ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബോനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. ദൈവജനമേ, ഈ അനുഗ്രഹീത വചസ്സുകൾ പല ആവസിൽ നാം കടന്നുപോയിട്ടുള്ള പുതിയ നിയമത്തിലെ സുവിശേഷ ഭാഗമാണല്ലോ. പല പ്രാവശ്യം ഈ വേദഭാഗം നമ്മുടെ മനസ്സുകളെ തണുപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെയധികം അർത്ഥവത്തായ ഒരു വാചകവും ശ്രദ്ധേയമായി തീരുകയാണ്. ഡയമണ്ട് വേർഡ്സ് ബൈ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ് ആ തലക്കെട്ടിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. One who wins without troubles, it is just victory. But the one who wins with lots of troubles, that is history. Vishuddha Veda Pustaka Charitram. Adinte oru bhagam thante charithramaki maatiya. Ee oru Veda bhagathinte avasthanathil Devavadana Shushrushayilum Yesukristuvinte Parisya Shushrushayumayi bandhappettu തന്റെ ജീവിതം കൂടി ചേർത്ത് നിർത്തുവാൻ ഇടയാക്കിയ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന്റെ കേടുകളിൽ സംഭവിച്ച ശ്രദ്ധേയമായ ചില നിമിഷങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗലീലയിൽ നിന്നും യെരുസലേമിലേക്ക് വരുന്ന വഴിയാണ് എറിഹോ എന്ന് നമുക്കറിയാം. പെസഹാപെരുന്നാളിൽ യെരുസലേമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ ഇതൊരു ടാക്സ് ഗേറ്റ് ആയി യഹൂദ സമൂഹം ഉപയോഗിച്ചിരുന്നു എന്നും വ്യക്തമാണ്. ബർസീമായി എന്ന് പറയുന്ന അന്ധനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി തീർന്ന ഒരു കടന്നുപോക്കാണ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. യെരുസലേം ദേവാലയത്തിലേക്ക്, യെരുസലേം നഗരത്തിലേക്ക് പല പ്രാവശ്യം പെസഹായ്ക്ക് മുമ്പായി പല പെസഹാ പെരുന്നാളെ സംബന്ധിക്കുവാനായി പല സമയങ്ങളിൽ കർത്താവ് സഞ്ചരിച്ചിരുന്ന ഒരു തെരുവീതി കൂടിയാണ് എറിഹോവിന്റെ തെരുവീതി. എന്നാൽ ഈ ഒരു യാത്രയുടെ പ്രത്യേകത യേശുക്രിസ്തുവിന്റെ ഗലീലിയൻ മിനിസ്ട്രിയുടെ അവസാനമായി സംഭവിക്കുന്ന ഒരു യാത്രയും ഇബർത്തിവായുടെ സൗഖ്യ സംഭവവും ആയി മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായി സുലിഹ 20:29-34 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം പ്രതിപാദിക്കുമ്പോൾ രണ്ട് കുരുടന്മാരെന്ന് പറയുന്നുവെങ്കിൽ ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് 18 ഒരു കുരുടൻ എന്ന് മാത്രമാണ് പറയുന്നത്. ചെയ്യുന്നില്ല ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് 18:36 വാക്യത്തിൽ ഇവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നുണ്ട്, പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്താകുന്നു എന്നവൻ തിരക്കി ചോദിച്ചു എന്ന്. യെരിഹോവിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ലൂക്കോസ് എവാഞ്ചലിസ്റ്റിന്റെ സുവിശേഷം 19 അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങളിൽ സഖായി ക്രിസ്തുവിനെ കാണുവാൻ, യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുകയും അവൻ കാട്ടത്തീയുടെ മുകളിൽ കയറിയിരുന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സഖായിക്ക് ഉണ്ടാകുന്ന ഒരു മാനസാന്തരത്തെ കുറിച്ച് ക്രൈസ്തവ ചിന്തകന്മാര് ഇങ്ങനെ ഒരു വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഖായിയുടെ മാനസാന്തരത്തെ കുറിച്ച് യേശുതമ്പുരൻ കാട്ടത്തീയുടെ ചുവട്ടിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ. അവനെ വിളിച്ചിറക്കി അവന്റെ വീട്ടിൽ ചെന്നു വിരുന്നുണ്ടു വിലാസം മാറ്റി. സഖായിയുടെ ജീവിതം ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെടുവാൻ ഇടയായത് ഇങ്ങനെയാണ്. അവനെ വിളിച്ചിറക്കി അവന്റെ വീട്ടിൽ ചെന്നു വിരുന്നുണ്ടു അവന്റെ വിലാസം മാറ്റി. വിലാസം മാറ്റിയത് പാപിയായ മനുഷ്യന്റെ കൂടെ പാർത്ഥാൻ പോയി എന്നുള്ള സ്ഥലത്തിൽ നിന്നും ഇവൻ അബ്രഹാമിന്റെ സന്തതിയാണ് എന്നുള്ള പേർ വിളിക്കപ്പെടുവാൻ ഇടയാകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സമൂലമായ പരിവർത്തനം വരുത്തുവാൻ സാധ്യമാകുന്ന സാന്നിധ്യമാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം. യെരിഹോവിൽ സഖായിക്ക് അനുഭവവേദ്യമാകുന്നത് ലൂക്കോസ് എവാഞ്ചലിസ്റ്റ 10 അധ്യായത്തിൽ നല്ല സമരിയക്കാരന്റെ ഉപമയിൽ രേഖപ്പെടുത്തുന്ന സംഭവത്തിൽ ആ ഉപമയിൽ നാം മനസ്സിലാക്കുന്നുണ്ട് യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുന്ന ഒരു യാത്രികനെ കുറിച്ച്. ഇതിവിടെ ഈ വേദഭാഗത്ത് ബർദിമായുടെ സംഭവത്തിൽ സാക്ഷാൽ സമരിയക്കാരനായ ക്രിസ്തു തിരിച്ചാണ് യാത്ര ചെയ്യുന്നത് യെരിഹോവിൽ നിന്നും യെരുശലേമിലേക്ക്. യോശുവ പ്രവാചകന്റെ പുസ്തകം നാം മനസ്സിലാക്കുമ്പോൾ 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി കാഹളം ഊതി ചെയ്യുന്ന കോഷാവതിൽ യെരിഹോവിന്റേതാണ് എന്ന് വ്യക്തമാണല്ലോ. യോശുവയുടെ പുസ്തകത്തിൽ തന്നെ 6-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പട്ടണത്തിന്റെ ഒരു പ്രത്യേകതയായി നാം മനസ്സിലാക്കുന്നത് രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യയും അവളുടെ കുടുംബത്തെയും രക്ഷിച്ച ശേഷം യേശുവ ദൈവസന്നിധിയിൽ ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഈ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കടല് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും. ദൈവസന്നിധിയിൽ യോശുവ പ്രവാചകൻ ചെയ്ത ഈ പ്രതിജ്ഞ രാജാക്കന്മാർ 16-ാം അധ്യായം 34-ലേക്ക് വരുമ്പോൾ അന്വദ്ധമായി തീരുന്നുണ്ട്. ദൈവത്തിന്റെ മുമ്പാകെ ദൈവസന്നിധി യോശുവ പ്രവാചകന്റെ വചനത്തെ കുറിച്ച് വിസ്മരിച്ചുകൊണ്ട് ആഹാബ് രാജാവിന്റെ കാലത്ത് ഹിയൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യെരിഹോ പട്ടണം പണിയുവാൻ ശ്രമിക്കുമ്പോൾ അബീറാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അടിസ്ഥാനപ്പെടുമ്പോൾ മരിച്ചുപോയി. ശെഗുബു എന്ന ഇളയ മകൻ കഥകൾ തുടക്കുമ്പോൾ കട്ടള വയ്ക്കുന്ന സമയത്ത് നഷ്ടമായി പോകുന്നുണ്ട്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോ യെരിഹോ പട്ടണക്കാർ എലിശ പ്രവാചകനോട് പറയുന്ന ഒരു വാചകം ശ്രദ്ധേയമാണ്. യജമാനനെ, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരം, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു. കാണുവാൻ വളരെ മനോഹരമായ ഒരു ദേശം, പക്ഷേ വെള്ളം അല്പം പോലും കുളിക്കുവാൻ സാധ്യമല്ലാത്ത, തലമുറകൾ അന്യം നിന്ന് പോകുന്ന, പുതിയ തലമുറക്ക് ജന്മം നൽകുവാൻ സാധ്യമാകാതെ ശാപഗ്രസ്തമായി തീരുന്ന ഒരു യെരിഹോവിന്റെ പഴയ നിയമകാല ചരിത്രം. എന്നാൽ ബർദിമായിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം ശാപം നീക്കുവാൻ മതിയായ സാന്നിധ്യമായി മാറുകയാണ്. ആ തെരുവീഥിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓൺ ദ റോഡ്, ബർദിമായി ഈസ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് മൂവിംഗ് ബട്ട് ബർദിമായി ഈസ് സിറ്റിംഗ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എവരിതിങ് ബട്ട് ബർദിമായി കുഡ് നോട്ട് സീ എനിതിങ് ബിക്കോസ് ഹീ ഈസ് ബ്ലൈൻഡ്. Jesus Christ is independent, but he is dependent on others. ഈ പ്രത്യേകതകൾ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ വേറിട്ട ചൈതന്യമായി തിരുവാൻ ഇടയായത് എന്ന് നമുക്ക് പരിശോധിക്കാം. 3 പേഴ്സണാലിറ്റീസിനെ, പോസിറ്റീവ് പേഴ്സണാലിറ്റീസിനെ വളരെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പാകെ പകർന്നു നൽകുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. 1, ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ സാധ്യമായി തീർന്ന അന്ധനായ ബർദിമായി ഈ കുരുടനായ മനുഷ്യൻ. ബർദിമായിയെ കുറിച്ച് പക്ഷ വാക്യത്തിൽ പറഞ്ഞ ബർദിമായി എ ക്വൈറ്റ് ഇൻസിഗ്നിഫിക്കന്റ് പേഴ്സൺ എന്ന് പറയുവാൻ കഴിയും. ഒന്നിനും കൊള്ളാത്ത, പ്രത്യേകിച്ച് എന്തെങ്കിലും പരാമർശനത്തിന് വിധേയമാകുവാൻ കഴിവുകളില്ലാത്ത, സാധ്യതകളില്ലാത്ത ഒരു മനുഷ്യൻ. ജീവസന്ധാരണത്തിന് മറ്റു മാർഗമൊന്നുമില്ല. അവനൊരു കുടുംബമുണ്ട് എങ്കിൽ ആ കുടുംബത്തെ പരിപാലിക്കുവാനായിട്ടുള്ള ഏക മാർഗം മറ്റുള്ളവരുടെ മുമ്പാകെ തന്റെ കരങ്ങൾ നീട്ടുക എന്നത് മാത്രം. ഫിസിക്കലി, മെന്റലി ആൻഡ് സ്പിരിച്വലി നമ്മൾ അനലൈസ് ചെയ്താൽ ഇവൻ വളരെയധികം ക്രൈസിസ് കൂടി കടന്നുപോയ ഒരു മനുഷ്യനാണ്. അവൻ ഫിസിക്കലി അന്ധനാണ്. മെന്റൽ സ്റ്റേറ്റസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ യഹൂദ സമൂഹം അവനെ അവന്റെ രോഗം മുഖാന്തരം, അന്ധത മുഖാന്തരം പാവി എന്ന മുദ്രകുത്തി അകറ്റി നിർത്തിയിരുന്നു. സ്പിരിച്വൽ റളം നമ്മൾ നോക്കിയാലും കുരുടനോ മുടന്തനോ കുഷ്ഠരോഗിയോ ജന്മനോ വൈകല്യമുള്ളവനോ ആയിത്തീർന്നാൽ അവനെ ദേവാലയ ബന്ധത്തിൽ നിന്നും ദൈവിക അനുഭവങ്ങളിൽ നിന്നും അകറ്റി നിർത്തും എന്നുള്ളതും വ്യക്തമാണല്ലോ. എങ്കിലും ഈ ഫിസിക്കൽ ഇന്നത്തിലും മെന്റൽ സ്റ്റേറ്റുകളിലെ അവന്റെ പ്രയാസങ്ങളിലും സ്പിരിച്വൽ ലൈഫ് അവന് അപ്രാപ്യമല്ലാതിരുന്നിട്ടും അവനെ കുറിച്ച് ലൂക്കോസ് എവാഞ്ചലിസ്റ്റ് പറയുന്ന 18-ാം അധ്യായം 36-ാം വാക്യത്തിൽ പുരുഷാരം കടന്നു പോകുന്നത് കേട്ടിട്ട് ഇതെന്താകുന്നു എന്നവൻ ചോദിച്ചു തിരക്കി. He knows the pulse of the society where he lives. This is my appointed time. അവന് ആ ഒരു വലിയ ബോധ്യത്തിലേക്കാണ് വരുന്നത്. തെരുവിന്റെ സ്വന്തനത്തിൽ നിന്നും എന്റെ സമയമാണ്, എനിക്ക് സൗഖ്യം പ്രാപിക്കുവാനായിട്ടുള്ള നിമിഷങ്ങളാണ് എന്നുള്ള ഒരു ആത്മീക ഉൾക്കാഴ്ച അവനുണ്ടായി. അവന് സൈറ്റ് ഇല്ലായിരുന്നു, പക്ഷെ ഇൻസൈറ്റ് ഉള്ളവനായി അവൻ മാറുകയാണ്. ഹി വാസ് എ മാൻ വിത്ത് എ നീഡ്. അവനൊരേ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ ആവശ്യത്തിനപ്പുറമായി മറ്റൊന്നും അവന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് ബോധ്യമാണ് നമുക്ക്. അവിടെ ഈ പുരുഷാരം, ക്രിസ്തുവിനെ ചേർന്ന് നടക്കുന്ന പുരുഷാരം മിണ്ടാതിരിക്കണ എന്ന് പറഞ്ഞു എങ്കിലും അവന്റെ നിലവിളി സമർത്ഥ ചെയ്യപ്പെടുവാനായി അവർ ശ്രദ്ധിക്കുന്നു എങ്കിലും അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറയുകയാണ്, നസ്രായന യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ മറ്റുള്ളവര് നമ്മുടെ മുമ്പാകെ ഒരു തടസ്സമായി നിലകൊള്ളുമ്പോ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മെ സാന്ത്വനിപ്പിക്കുമെന്ന് ബോധ്യപ്പെടുവാൻ ഇടയാകുന്ന ഒരു വേദഭാഗമാണ്, ഒരു ഹീലിംഗ് ആണ് ഇവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. സഖായിക്ക് ക്രിസ്തുവിനെ കാണുവാൻ, യേശുവിനെ കാണുവാൻ ആദ്യം തടസ്സമായത് പുരുഷാരമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് യേശു ക്രിസ്തുവിന്റെ തൊങ്ങലിൽ, വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുവാൻ ആദ്യം തടസ്സമായി നിലകൊണ്ടതും തിങ്ങിക്കൂടിയ ആ പുരുഷാരമായിരുന്നു. പക്ഷപാതക്കാരനായ മനുഷ്യൻ, 4 ആളുകൾ ചുമന്നുകൊണ്ട് വന്നപ്പെട്ടപ്പോൾ അവർക്കും ക്രിസ്തുവിന്റെ സമീപത്തേക്ക് ചെന്നെത്തുവാനായി തടസ്സമായി നിലകൊണ്ടതും പുരുഷാരം തന്നെ ആയിരുന്നു. ആ ഭവനത്തിൽ ഉണ്ടായിരുന്ന പുരുഷാരം, സഖായി, രക്തസ്രാവക്കാരി സ്ത്രീ, പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്ന 4 ആളുകൾ, ഈ വ്യക്തിയുമായി ഇവരെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് നമ്മുടെ മുമ്പാകെ നിലകൊള്ളുമ്പോൾ ആ അനുഗ്രഹീത ജീവിത സാഹചര്യങ്ങളിലേക്ക് ഉയരുവാനായി എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. പ്രിയമുള്ളവരെ, എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടായാലും ആ പ്രതികൂലതകളുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ പാദാന്തികയെ അടുത്തു വരുവാൻ, ആ പ്രതികൂല അനുഭവങ്ങളിൽ നിന്നും വേറിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയൊരു കൃപ നമുക്ക് ലഭ്യമായി മതിയാവും. 2-ാമത് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, പ്രതികരണം മാറ്റിയ ഒരു ജനസമൂഹം. യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന ജനം ആദ്യം പ്രതികരിക്കുന്നു ഇപ്രകാരം, നീ മിണ്ടാതെ അവിടെ അടങ്ങിയിരിക്കുക. ദൈവ മനുഷ്യ ബന്ധം അച്ചുപോകുമ്പോഴാണ് രോഗം വരുന്നത് എന്നുള്ളത് യഹൂദന്മാരുടെ പ്രബലമായ ഒരു ചിന്താധാരയാണ്. അതുകൊണ്ടാണ് കുരുടൻ, കുരുടനോ മുടന്തനോ കുഷ്ഠരോഗിയോ ആയി തീർന്നാൽ അതവന്റെ ജന്മപാപമോ മാതാപിതാക്കളുടെ പാപം മുഖാന്തരമോ ഇവൻ രോഗിയായിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ സാമൂഹിക ബന്ധത്തിൽ നിന്നും അവരെ അകറ്റി നിർത്തുവാനായിട്ട് എപ്പോഴും ശ്രമിച്ചിരുന്നത്. അത് ആ ഒരു പ്രബലമായ ചിന്താധാര യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം കാണുന്നുമുണ്ട്. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് ഒളിച്ചുപോയി. മാതാപിതാക്കന്മാരുടെ പൂർവ്വപിതാക്കന്മാരുടെ ഭവം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ സന്ദർശിക്കും എന്നുള്ള ഒരു ചിന്താധാര യഹൂദ സമൂഹത്തിൽ പ്രബലമായി നിന്നിരുന്നത് കൊണ്ട് ഇവൻ കുരുടനായി തീർന്നത് പാപ അനുഭവങ്ങളിൽ ആയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തെങ്കിൽ അവർ പറയുന്നു, അവർ മനുഷ്യത്വമില്ലാതെ പറയുകയാണ്, നീ മിണ്ടാതെ അവിടെ അടങ്ങി ഇരിക്കട എന്ന്. ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഇപ്രകാരം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിയൽ മോഡേൺ പ്രോബ്ലം ഈസ് ഹൗ ടു ഹ്യൂമനൈസ് മാൻ. ഇന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സഹോദര സ്നേഹമില്ലാതെ കുടുംബ ബന്ധങ്ങളിലെ മൂല്യങ്ങൾ നഷ്ടമാക്കി സാമൂഹിക ബന്ധം ആവശ്യമില്ല എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ സെൽഫ് സെന്റേർഡായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ജനസമൂഹം ഈ പുരുഷാരനും അവരുടെ പ്രതികരണം മാറ്റി പോസിറ്റീവായിട്ടുള്ള ഒരാറ്റിറ്റ്യൂഡിലേക്ക് മനോഭാവത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ജനം കൂടെ നടന്ന ജനം അവര് മനസ്സിലാക്കി, കൂടെ നടക്കുന്ന ഞങ്ങളെക്കാൾ നീയാണ് കേമൻ, യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം അവർ ശ്രദ്ധിക്കുന്നു, ശ്രമിക്കുന്നു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു. പീപ്പിൾ ഹു കമാൻഡഡ് ടു ബി ക്വയറ്റ് ബിക്കം ദ മീഡിയേറ്റേഴ്സ് അമംഗ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബർത്തിമായി. മിണ്ടാതിരിക്കാൻ പറഞ്ഞ ഈ ജനക്കൂട്ടം അവരുടെ മനോഭാവം മാറ്റി ഈ ബർത്തിമായിക്കും ക്രിസ്തുവിന് മധ്യേ ഒരു പാലമായി മധ്യവർത്തികളായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. എന്റെയും നിങ്ങളുടെയും മനോഭാവങ്ങൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എങ്ങനെയെന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ ബന്ധങ്ങൾ അത് ചോദന ചെയ്യേണ്ട പുനഃപരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആർഷഭാരത സംസ്കാരത്തിൽ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ഒരു ആർഷവാക്യം ഒരു സൂക്തം നമ്മുടെ മനസ്സിൽ ഇന്നുമുണ്ട്. അതിഥി എന്നുള്ളത് സാൻസ്ക്രിറ്റ് വേർഡാണ്. തിഥി എന്നാൽ സമയം എന്നാണ് അർത്ഥം. അപ്പോൾ വ്യാഖ്യാനം പുനർവായന നടത്തുമ്പോ നമുക്ക് നൽകുവാൻ സാധിക്കുന്നത് തിഥി എന്ന് പറയുന്നത് സമയം, അതിഥി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നവൻ ആരോ അവനാണ് ഇന്ന് എന്റെ വീട്ടിൽ അതിഥി. എനിക്കിഷ്ടമില്ലാത്ത നേരത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങളിൽ എന്റെ ഭവനത്തിലേക്ക് ആര് കടന്നു വന്നാലും അവനെ അസമയത്ത് കടന്നു വരുന്നവനായി കണ്ട് ഇടപെടുവാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാട്. സെൽഫ് സെന്റേർഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജനത്തിന്റെ മനോഭാവത്തിലുള്ള മാറ്റം വളരെ പോസിറ്റീവായി ഉണ്ടാകുന്നു. മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞ് അവനെ അമർച്ചു ചെയ്യുന്ന ഈ ഒരു സമൂഹം പുരുഷാരം ക്രിസ്തു നിന്ന് കഴിഞ്ഞപ്പോ ക്രിസ്തു തിരക്കിന്റെ മധ്യത്തിൽ അവന്റെ നിലവിളി കേട്ടുകൊണ്ട് അവന് കാതോർത്തുകൊണ്ട് ആ തെരുവീഥിയിൽ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞപ്പോ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ മനോഭാവത്തിൽ മാറ്റം വരുത്തിയ ഒരു പുരുഷാരത്തിന്റെ സാധ്യതകളിലേക്ക് എനിക്കും നിങ്ങൾക്കും വളരുവാൻ സാധ്യമാകണം. ഈ ഒരു ദേശത്ത് ജീവിക്കുമ്പോ ഒത്തിരി സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും പ്രിയപ്പെട്ടവർ ചേർന്ന് നിൽക്കുമ്പോഴും ആരുമില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുമ്പോ 30, 40, 50 വർഷമായി ഈ ദേശത്ത് വന്ന് കടന്ന് വന്ന് കഷ്ടപ്പെട്ട് ജീവിത സാഹചര്യങ്ങള് നല്ല നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന നിമിഷങ്ങളിൽ ഒന്നും നേടുവാൻ സാധ്യമാകാതെ പോയ ചില നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് വിതുമ്പോ ബലം സ്നേഹിക്കുന്ന ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി വാർദ്ധക്യ സഹജമായ അസുഖത്താലും ഭാരത്താലും വേദനപ്പെടുമ്പോ ഈ ദേശത്ത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ അടുത്ത് ജീവിക്കുന്ന നിമിഷങ്ങളിലും എനിക്കാരുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടെ വേദനയിൽ കൂടി കടന്നു പോകുമ്പോ പ്രിയമുള്ളവരെ ആരെങ്കിലുമൊക്കെ ചേർന്ന് നിൽക്കുവാൻ ഉണ്ടാവുന്നത് ദൈവത്തിന്റെ കൃപയാണ് എന്ന് തിരിച്ചറിയുക. മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ഊന്നുപടി ആയിത്തീരുവാൻ സാധ്യമാകുമെങ്കിൽ അവരെ ചേർത്ത് അണയ്ക്കുവാനും ശ്രദ്ധിക്കുക. മൂന്നാമത് പ്രത്യുത്തരം നൽകിയ ക്രിസ്തുവിന്റെ സാന്നിധ്യം അതാണ് എന്നെയും നിങ്ങളെയും എപ്പോഴും ശക്തീകരിക്കുന്നതും ബലപ്പെടുത്തുന്നതും. വൈകല്യമുള്ളവനെ വഴിമധ്യേ ഉപേക്ഷിക്കാതെ നസ്രായനായ ക്രിസ്തു വഴിയരികിൽ ഇരിക്കുന്നവന്റെയും വഴിയാധാരമായവന്റെയും അച്ഛാണിയായി തീർന്ന ക്രിസ്തു പ്രാന്തവൽക്കരിക്കപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും അന്യവൽക്കരിക്കപ്പെട്ടവനെയും ചേർത്ത് നിർത്തുന്ന ബലഹീനന്റെ ആശാകേന്ദ്രമായ ക്രിസ്തു. ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ബദ്ധിമായി എ ക്വൈറ്റ് ഇൻസിഗ്നിഫിക്കന്റ് പേഴ്സൺ, ഒന്നിനും കൊള്ളാത്ത, വിലയില്ലാത്ത, സ്വന്തമായി ഒരു പേര് പോലും ഇല്ലാത്ത ബദ്ധിമായി എന്ന വാക്കിന്റെ അർത്ഥം സീമായുടെ മകൻ എന്ന് മാത്രമാണ്. സ്വന്തമായി അങ്ങനെ ഒരു പേര് അവന് വ്യക്തമായി വെളിപ്പെടുത്തുവാനായി നമുക്ക് സാധ്യമല്ല. സീമായുടെ മകൻ എന്നുള്ള പേരിൽ, അപ്പന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മകൻ. ഏത് വിലയില്ലാത്തവന്റെയും നിലയില്ലാത്തവന്റെയും നിസ്സാരന്റെയും ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം ബർസീമായിക്ക് അനുഭവം വേദ്യമാകുമ്പോൾ സങ്കീർത്തനക്കാരൻ 27 സങ്കീർത്തനം 10 വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്ന് ചേർത്തുകൊള്ളും. വീണ്ടും 55 സങ്കീർത്തനം 22 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ തിരുവചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഡൊണാൾഡ് ഗഫ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഗോഡ് ടേക്സ് അവർ ലൈഫ് ബ്രോക്കൺ പീസസ് and gives us unbroken peace. ഒരിക്കലും പൊട്ടിപ്പോകാത്ത, തകർന്നു പോകാത്ത, ഉടഞ്ഞു പോകാത്ത നിത്യമായ ദൈവിക സമാധാനത്തെ ദൈവം നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകും. So place our feeble hands into God's able hands. ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും കഴിവില്ലാത്ത നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ജീവനെ മുഴുവനായി ക്രിസ്തുവിന്റെ കരങ്ങളിൽ, സകലത്തിനും മതിയായവനായ ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുക. ഒരു നാളും ക്രിസ്തു നമ്മളെ അനാഥരായി വിടുകയില്ല എന്ന് നമ്മോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. സൗഖ്യം ആഗ്രഹിക്കുന്നവരെ മറികടക്കാത്ത ഒരു ദൈവിക സാന്നിധ്യം, ഈ നസ്രായനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം ബർസീമായിക്ക് ആ എറിഹോവിന്റെ തെരുവീതിയിൽ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ അന്തർനേത്രം തുറന്ന് ക്രിസ്തു കടന്നു പോകുന്നത് മനസ്സിലാക്കി. പുരുഷാരം കടന്നു പോകുമ്പോ ഇതെന്താണ് ഈ പതിവില്ലാത്ത ബഹളം എന്ന് അവൻ തിരക്കി. നസ്രായനായ ക്രിസ്തു ഇതുവഴി കടന്നു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തു എനിക്ക് മതിയായവനാണ്, എന്നെ സൗഖ്യപ്പെടുത്തുവാൻ മതിയായവനാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി അവൻ നിലവിളിച്ചു. അവന്റെ നിലവിളിക്ക് പുരുഷാരം തടസ്സമായെങ്കിലും അതിനപ്പുറമായി ക്രിസ്തുവിന്റെ കൂടെ നടന്ന ആ വലിയ പുരുഷാരത്തിന്റെ ബഹളങ്ങൾക്ക് ആരവാരങ്ങൾക്കുപരിയായി അവന്റെ നിലവിളി ഉയർന്നു വന്നപ്പോൾ പ്രഭാത പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, യേശുവിനെ അറിയാത്ത ഒരു ഭരവോൻ അധികാരിയായപ്പോൾ ഇസ്രായേൽ മക്കൾ ഊഴിയ വേലയിൽ കഠിനമായി പിടിപ്പിക്കപ്പെട്ടപ്പോൾ അവരെ നിലവിളിച്ചു. അവരുടെ നിലവിളി സ്വർഗത്തിലെത്തി. സ്വർഗം ചായിച്ച് ദൈവം അവരുടെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന് മോശയെ വിമോചകനായി അവർക്ക് നൽകി വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നു. എന്റെയും നിങ്ങളുടെയും നിലവിളി കണ്ണുനീരിനെ മാനിക്കുന്ന, കേൾക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കുഷ്ഠരോഗിയായ മനുഷ്യൻ ക്രിസ്തുവിന്റെ പാദാന്തികയെ അടിച്ചുവെന്ന് പറയുന്നു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. But if you choose me, you can make me clean. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ശുദ്ധനാകുവാൻ, സൗഖ്യമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ ബഹളങ്ങളുടെ നടുവിൽ നിന്ന് ക്രിസ്തുവിന്റെ കണ്ണപടങ്ങളിൽ പ്രതിമായുടെ നിലവിളി ശ്രവിക്കപ്പെടുമ്പോ, ശ്രദ്ധിക്കപ്പെടുമ്പോ വളയച്ചു നിന്നു ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവർ കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ് ഇട്ടു കളഞ്ഞ് ചാടി എഴുന്നേറ്റ് ക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോ ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വെല്ലുവിളിയാണ് ബർജിയുമായി നൽകുന്നത്. ജീവിതത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന, സ്വന്തമെന്ന് അഭിമാനിച്ചുകൊണ്ട് കൂട്ടിവെച്ചിരിക്കുന്ന സകലതിനെ വിട്ട് എറിഞ്ഞ് ക്രിസ്തുവിന്റെ വിളിക്ക് കാതോർത്തുകൊണ്ട്, ക്രിസ്തുവിന്റെ വിളിയെ ശ്രദ്ധിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് നയുവാനുള്ള ഒരു വെല്ലുവിളി, ക്രിസ്തുവിന്റെ പാദാന്തികയെ അണയുവാനായിട്ടുള്ള ഒരു ചലഞ്ച്, അത് നമുക്ക് ഏറ്റെടുക്കുവാൻ സാധ്യമാകുമെങ്കിൽ ക്രിസ്തു നമ്മെ സൗഖ്യപ്പെടുത്തും, പുതിയ ജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തും. ക്രിസ്തു അവനോട് ചോദിക്കുന്നു, നസ്രായൻ യേശു അവനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, റബ്ബോനി എനിക്ക് കാഴ്ച പ്രാപിക്കണം, അതിനപ്പുറമായി ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോ അവന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി ക്രിസ്തുവിന്റെ മുമ്പാകെ അവൻ ഉയർത്തിക്കാട്ടുകയാണ്. എനിക്ക് കാഴ്ച പ്രാപിച്ചാൽ മാത്രം മതി. ചിദംബരൻ അവനോട് മറുപടി കൊടുക്കുന്നു, പോകാൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, ഈ യാത്രയിൽ അവനെ അനുഗമിച്ചു. ഇത് ഡിസൈപ്പിൾഷിപ്പിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഒരു പടിയാണ്. അതിലേക്കാണ് ദൃശ്യമായി പ്രവേശിക്കുന്നത്. ദുഃഖം പ്രാപിച്ചാൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായി നമുക്ക് സാധ്യമാകണം. പലപ്പോഴും ദേവാലയ ബന്ധത്തിൽ, ദൈവിക അനുഭവങ്ങളിൽ, ആത്മീക ജീവിതത്തിൽ ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് നമ്മുടേതായ വഴിത്താരയിൽ ചരിക്കുവാനായി ശ്രദ്ധിക്കുന്നവരാണ് നാം ഒക്കെ. എന്നാൽ ഇവിടെ ബർഫിയുമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സൗഖ്യം സ്വീകരിച്ചാൽ ക്രിസ്തുവിനെ അനുധാപനം ചെയ്യുവാനായിട്ടുള്ള ഒരു വലിയ സാധ്യത നമ്മുടെ മുമ്പാകെ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന വിഷയം. ബർഫിയുമായി ക്രിസ്തുവിനെ അനുധാപനം ചെയ്തു. ക്രിസ്തുവിന്റെ ഈ യാത്ര യെരുശലേമിലേക്കാണ് എന്ന് നമുക്കറിയാം. യെരുശലേമിൽ ചെന്നിട്ട് ക്രിസ്തുവിന്റെ ഈ യാത്ര അവസാനിക്കുന്നത് കാൽവറിയിൽ, ഗോൽഗോഥ മലമുകളിൽ ക്രൂസിൽ യാഗമായി തീരുന്ന ഇടം വരെ. ക്രൈസ്തവ പണ്ഡിതന്മാർ ഈ വേദഭാഗത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ബർഫിയുമായി ക്രിസ്തുവിന്റെ ക്രൂസിന്റെ ചുവട് വരെ അദ്ദേഹത്തെ അനുഗമിക്കുവാനായി ശ്രദ്ധിച്ചു, ശ്രമിച്ചു. അതിനുള്ള ഭാഗ്യം അവനുണ്ടായി എന്നാണ് കർത്താവിന്റെ ശിഷ്യ സമൂഹത്തിൽ പലരും ഭയതകിതരായി പിന്തിരിഞ്ഞ് ഭയപ്പെട്ട് ഓടി ഒളിച്ചപ്പോൾ ദൂരെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂസ് മരണം ദർശിക്കുവാനായിട്ടുള്ള വലിയ സത്യം ബർഫിയുമായി ലഭ്യമായി എന്നുള്ളത്. ഇത് വലിയ ഒരു ആത്മീക വെളിച്ചത്തിലേക്ക് നമ്മെ വഴി നടത്തുകയാണ്. ലോകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ബർഫിയുമായിയുടെ ഭാഗത്ത് വലിയൊരു സങ്കടകരമായ സാധ്യതയാണ് അവിടെയുള്ളത്. തനിക്ക് സൗഖ്യം നൽകിയ, ഇതുവരെയും സൗഖ്യമില്ലാതിരുന്ന തനിക്ക് വെളിച്ചമേകിയ, കാഴ്ച നൽകിയ, ദർശനത്തിനുള്ള ഭാഗ്യം നൽകിയ ഈ അനുഗ്രഹീത സാന്നിധ്യം, ഈ ദൈവ പുരുഷൻ, ദൈവ മനുഷ്യൻ, ദൈവം അദ്ദേഹത്തിന്റെ ക്രൂശുമരണം കാണുവാനായിട്ടുള്ള ഒരു വലിയ സങ്കടകരമായ അവസ്ഥ അത് ബർഫിയുമായിയുടെ കണ്ണുകൾക്കുണ്ടായി. കാരണം ലോകപ്രകാരമുള്ള കാഴ്ചകൾക്കപ്പുറമായി ബർഫിയുമായി ക്രിസ്തുവിനെ അനുധാപനം ചെയ്തപ്പോൾ അധികം താമസിക്കാതെ ബർഫിയുമായി കണ്ട ഹൃദയ ഭേദകമായ ഒരു കാഴ്ച, തനിക്ക് സൗഖ്യം നൽകിയ നസ്രായനായ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതായ വേദന നിറഞ്ഞ ഒരു കാഴ്ച. എന്നാൽ ക്രൈസ്തവ പ്രത്യാശയിൽ ഈ ഒരു സാഹചര്യത്തെ ഞാനും നിങ്ങളും നോക്കിക്കാണുമ്പോൾ ഇതിലും വലിയൊരു ഭാഗ്യം ലോകത്തുള്ള ഒരു മനുഷ്യനും ലഭ്യമാവുകയില്ല, ഇനിയൊട്ട് അതിനുള്ള സാധ്യതകളുമില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണം ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവപുത്രന്റെ ക്രൂശു മരണം സ്വന്തം ശിശു സമൂഹത്തിൽ പലർക്കും ഭയമുഖാന്തരം കാണുവാൻ സാധ്യമാകാതെ പോയിട്ടുണ്ട് എങ്കിൽ അതിനപ്പുറമായി ദൈവത്തിന്റെ അനുഗ്രഹീത സാന്നിധ്യം അവന് അനുഭവ വിദ്യമാകുന്നു. ക്രൂശു മരണം നേരിട്ട് കാണുവാനായി സാധ്യമാകുന്നത് വഴി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും ശ്രദ്ധേയമായ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായുള്ള പ്രാർത്ഥന ലോർഡ് ജീസസ് പ്രയർ എന്നുള്ളത്, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നർത്ഥമുള്ള ആ വലിയ പ്രാർത്ഥന, അത് യെരിഹോവിന്റെ തെരുവീതിയിലിരുന്ന് ഭിക്ഷയാചിച്ച മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണം എന്നർത്ഥമുള്ള കുറിയ ലൈസോൺ. മൂന്ന് ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ആഗ്രഹിച്ചത്. ഒന്ന്, മൂന്ന് പോസിറ്റീവ് പേഴ്സണാലിറ്റീസ്. ഒന്ന്, പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ബർഫിയുമായി. രണ്ട്, പ്രതികരണത്തിൽ മാറ്റം വരുത്തിയ ജനസമൂഹം. മൂന്ന്, പ്രത്യുത്തരം നൽകിയ നസ്രായനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, വേദനകളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സകലതിനെയും അതിജീവിക്കുവാൻ നിലവിളിച്ച് കണ്ണുനീരോടുകൂടി ദൈവം മുമ്പാകെ അടുത്തു വന്ന് അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ. ഞാൻ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് ഒരു വിഘാതമായി നിൽക്കുന്നു എങ്കിൽ നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തിയേ മതിയാവൂ പ്രിയമുള്ളവരെ. എങ്കിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ചാരെ ഉണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മെ സൗഖ്യത്തിന്റെ വഴിച്ചാരയിൽ കൈപിടിച്ച് ഉയർത്തുവാനായി. ആ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വന്ന് അനുഗ്രഹങ്ങളെ നന്മകളെ സ്വീകരിക്കുവാൻ ഈ അനുഗ്രഹീത ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ ഈ സന്ദേശത്തിലുള്ള സാധ്യതകൾ ഈ ദേശത്ത് വസിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരവധി പ്രയാസങ്ങളും പ്രതികൂലതകളും നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ ലോക ജീവിതത്തിൽ. പ്രത്യേകിച്ച് ഈ ദേശത്ത് വസിക്കുമ്പോൾ അവയെ ദൈവകരുണയിൽ അതിജീവിക്കുവാൻ, ദൈവകൃപയിൽ ബലം പ്രാപിച്ച് അവയെ അതിജീവിക്കുവാൻ, അങ്ങനെ മറ്റുള്ളവരുള്ള മനോഭാവത്തിൽ നിർമ്മലതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കപ്പെടുവാൻ, ക്രിസ്തുവിന്റെ സാന്നിധ്യം നിറവടിയായി അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അതിനുള്ള സാധ്യതകളിലേക്ക് മാറ്റപ്പെടുവാൻ, തിരുവാതിരത്തിന്റെ ദൈവിക ശുശ്രൂഷകളിലൂടെ അനുഗ്രഹകരമായ നിമിഷങ്ങളിലൂടെ അതിനുള്ള സാധ്യതകളിലേക്ക് വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും ആദരങ്ങളും അർപ്പിക്കുന്നു. അഭ്യന്തര തിരുമനസ്സിനോടും എല്ലാ ശ്രേഷ്ഠ വൈദികരോടും എന്നെ ശ്രവിച്ച എല്ലാ പ്രിയമുള്ളവരോടും പ്രത്യേകമായ സ്നേഹ ആദരവുകളും അർപ്പിക്കുന്നു. തിങ്കളാഴ്ച ഉള്ള മടക്ക യാത്രയ്ക്ക് അനുഗ്രഹകരമായ ദൈവിക കവർക്കുണ്ടാകുവാനായി പ്രാർത്ഥനയിൽ പാർക്കണമേ എന്ന് മാത്രം അപേക്ഷിക്കുന്നു. നിരണം ഭദ്രാസനത്തിൽ തിരുവല്ല സ്വദേശിയാണ് മുത്തൂർ സെന്റ് അംഗമാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കാം എന്ന് മാത്രം ഉറപ്പ് നൽകുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള സ്നേഹം ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട കൊച്ചി ഫിലിപ്പച്ചന്റെ ഈ അനുഗ്രഹീയമായ ധ്യാനത്തിനായിട്ട് അച്ഛനോടുള്ള സന്തോഷം ഹൃദയം അറിയിക്കും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 46 മുതലുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ജെറിക്കോയിലെ അന്ധനായ മനുഷ്യന്റെ യേശുക്രിസ്തുവിലൂടെ ലഭിച്ച കാഴ്ചയുടെ ആ സംഭവമാണല്ലോ ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായിട്ടെടുത്തു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. സമവീക്ഷണ സുവിശേഷങ്ങൾ എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി ശ്ലീഹായും മർക്കോസ് എവൻഗേലിയോസിനും ലൂക്കോസ് എവൻഗേലിയോസിനും വ്യത്യസ്തമായ രീതിയിലാണെങ്കിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറിക്കോയുടെ പ്രാധാന്യം അച്ഛൻ പറഞ്ഞു. അവിടെയുള്ള 3 തരത്തിലുള്ള അന്ധനും സമൂഹവും ക്രിസ്തുവും ഈ മനുഷ്യരുടെ പ്രതികരണങ്ങളും പോസിറ്റീവ് പ്രതികരണങ്ങളും ഒക്കെ ആയിരുന്നു നമ്മുടെ ധ്യാന വിഷയം. ഇതൊക്കെ തന്നെ വളരെ ഗഹനങ്ങളായ ആശയങ്ങളും നമ്മുടെ മനസ്സിനെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന തരത്തിലുമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഈ ധ്യാനം ശ്രവിച്ചത്. അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊരു ആവശ്യം അറിയിച്ചതനുസരിച്ച് ഈ ധ്യാനം നയിച്ചതിലുള്ള സന്തോഷം അറിയിക്കുക. കൂടുതലായിട്ട് ആ ഭാഗത്തെ പറ്റി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം വളരെ സുദീർഘമായ നല്ലൊരു ധ്യാനമായിരുന്നു അച്ഛനെടുത്ത്. ജെറിക്കോ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, മനുഷ്യൻ ജീവിക്കുന്ന അതിലും താഴ്ന്ന പ്രദേശം കാണും. പക്ഷേ ദ ലോവസ്റ്റ് ഇൻഹാബിറ്റഡ് ലാൻഡ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ മനുഷ്യൻ താമസിക്കുന്ന ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, ഭർത്തിമായി എന്ന അന്ധനായ മനുഷ്യന്റെ ജീവിത സാഹചര്യത്തെ അപ്പോ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും താഴ്ന്ന ജീവിത സാഹചര്യത്തിലായിരിക്കുന്ന ഒരു മനുഷ്യനെ. ഇനി ഇതിനടുത്തായിട്ട് വേറെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്, ജെറിക്കോ. ജെറിക്കോയുടെ വേദപുസ്തകത്തിന്റെ മറ്റൊരു പ്രാധാന്യം അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ. ഒരുത്തിന്റെ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനെ പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് വീട്ടിൽ പോയി താമസിച്ച സക്കായിയുടെ കഥ, അത് ജെറിക്കോയുടെ പ്രാധാന്യത്തിൽ വരുന്ന സംഗതിയാണ്. അവൻ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലായിരുന്നു സക്കായി. പക്ഷെ അവൻ സമൂഹത്തിൽ അവനെ ഒരു മരത്തിന്റെ മുകളിൽ കയറിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഉയർന്ന് കാണാൻ, ക്രിസ്തുവിനെ ആ നിലവാരത്തിൽ, താഴ്ന്ന നിലവാരത്തിൽ, ലോവസ്റ്റ് ഇൻഹാബിറ്റഡ് ലാൻഡ് അല്ല, ജെറിക്കോ എന്ന് പറയുന്നത് ലോവസ്റ്റ് ഇൻഹാബിറ്റഡ് ലാൻഡ് എന്ന് മാത്രമല്ല, ലോകത്ത് മനുഷ്യവാസമുള്ള, മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്ന ഏറ്റവും പുരാതനമായ നഗരമാണ് മനുഷ്യൻ താമസിച്ചിരുന്നു എന്ന്. എന്നാൽ 9th millennium BC അവിടെ മനുഷ്യൻ താമസിച്ചിരുന്നു എന്ന് ആർക്കിയോളജിസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത്രയും പുരാതനമായ ഒരു സിറ്റിയെ പറ്റി ലോകത്ത് ഇതുവരെ തെളിയിട്ടുണ്ടായിട്ടില്ല. 9th millennium BCE തെളിവുകൾ എടുത്തിട്ടുണ്ട് അവിടുത്തെ ആ സിറ്റി ഇന്ന് എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. 9th millennium BCE മനുഷ്യൻ താമസിച്ചിരുന്നു എന്നുള്ള സ്ഥലമാണ്. അപ്പൊ ആ പ്രാധാന്യവും ജെറിക്കോയ്ക്കുണ്ട്. എന്നാൽ അത് ലോകത്തെ കരീതി ചാവുകടലിന് ചാവുകടലാണല്ലോ ഏറ്റവും താഴ്ന്ന സ്ഥലം. ആ ചാവുകടലിന്റെ നിരയിൽ വരുന്നയാ അതിന്റെ ആ ലൈനിൽ വരുന്ന ഡെഡ് സീയുടെ അതേ നിരയിൽ വരുന്ന സ്ഥലമാണ് ഗലീല കടൽ. ഗലീലയിൽ നിന്ന് യോർദാൻ നദി ഉത്ഭവിച്ച് ജെറിക്കോയിൽ കൂടെ ഒഴുകിയാണ് ചാവുകടലിൽ പതിക്കുന്നത്. ചാവുകടലിന്റെ ആ ലൈനിൽ വരുന്ന സ്ഥലമാണ് ജെറിക്കോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോവസ്റ്റ് ഇൻഹാബിറ്റഡ് ലാൻഡാണ് മനുഷ്യൻ താമസിക്കുന്ന. ഇന്ന് ഭൂമിയിലെ മനുഷ്യൻ താമസിക്കുന്ന ഏറ്റവും താഴ്ന്ന പ്രദേശം. അല്ലെങ്കിൽ നമ്മളിപ്പം പ്രസംഗിക്കുമ്പം അല്ലെങ്കിൽ ഈ ബർത്തിമായുടെ ജീവിത സാഹചര്യത്തെ നമുക്ക് ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് പറയാം. എന്നാൽ ഇവിടെ ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയുള്ള ഒരു സ്ഥലമുണ്ട് ഇതിനോട് ചേർന്ന്. ഏതെന്നറിയാമോ? മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ. മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച മല ജെറിക്കോയിലാണ്. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച ഇന്ന് നമ്മൾ മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന മല, അത് വലിയ ഉയർന്ന മലയാണ്. പലസ്തീനിലെ ഉയർന്ന മലകളിൽ ഒന്നാണത്. അത് ജെറിക്കോ ഈ മലയുടെ താഴ്വരയാണ്. ഈ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച മലയുടെ താഴ്വരയാണ് ജെറിക്കോ വാലി എന്ന് പറയുന്നത്. The word Jericho means city of palms. Pana, Panayude nagaram na, Panayude nagaram na adu parayunnu. City of palms enna ayinte. Appo athra angane taazhna jeevithavasthayil ayirunna oru manushyane 3 suvisheshakarum samaveekshana suvisheshakarum muzhuvan pugazhthan thakkavannam ivideyaya valiya oru jeevitha saahachariyathilekku uyarnnu kondavanna kathayachan parayunnu. ഏറ്റവും ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന ജീവിത സാഹചര്യത്തിലായിരുന്നു ഒരു മനുഷ്യനെ 3 സമവീക്ഷണ സുവിശേഷകരും ഒരേപോലെ സമർത്ഥിക്കാൻ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയ വലിയ ജീവിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന അവൻ നിസ്സാരക്കാരനൊന്നുമല്ല ഈ മനുഷ്യൻ. അവൻ അന്ധനാണെങ്കിലും അവന് ബാഹ്യമായ കാഴ്ചകൾക്ക് പ്രശ്നമുണ്ട്, ജീവിത സാഹചര്യം താഴ്ന്നതാണെങ്കിലും അവൻ പറയുന്ന ഒരു സംഗതിയുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വളരെ ശ്രദ്ധേയമാണ്. യേശുവേ ദാവീദ് പുത്ര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഏവന് ന്യായപ്രമാണം അറിയാം. കാഴ്ച ന്യായപ്രമാണം പഠിക്കാൻ വായിക്കാൻ കണ്ണിലല്ലോ, കണ്ണിന് കാഴ്ചയില്ല. പഠിക്കാൻ ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ പോയിരുന്ന് പിഷെടുക്കുന്നവൻ ആരെങ്കിലും ഗുരുവിന്റെ ശിക്ഷണത്തിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റും? അതിനുള്ള സൗകര്യമില്ല, ഒന്നുമില്ലെങ്കിലും അവൻ മനുഷ്യരിൽ നിന്ന് കേട്ടു പഠിച്ചിട്ടുണ്ട്, ആ മസീഹ വരുന്നത് ദാവീദിന്റെ കുലത്തിലാണെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നസ്രായനായ യേശു പോകുന്നെന്ന് ആളുകൾ പറഞ്ഞത്. ദാവീദ് പുത്രൻ പോകുന്നു അവര് പറഞ്ഞു, ഇല്ലല്ലോ. നസ്രായനായ യേശു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉടനെ അവൻ പറഞ്ഞു, എങ്ങനെയാ യേശു ദാവീദ് പുത്ര? അതിന്റെ അർത്ഥം എന്താ? യെശയ്യാ പ്രവാചകൻ ദാവീദിന്റെ കുലത്തിൽ വരാനിരിക്കുന്ന മശിഹയെ പറ്റി പ്രവചിച്ചിരിക്കുന്ന പാഠം അവൻ പഠിച്ചിട്ടുണ്ട്. അത് അവന്റെ മനസ്സിന്റെ മന്ത്രമായിട്ട് അവനിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞു, അവൻ നിസ്സാരക്കാരനല്ലെന്ന് പറഞ്ഞു. അവൻ നിസ്സാരക്കാരനല്ല, ക്രിസ്തു നടന്നു പോകുന്നു എന്ന് കേട്ടപ്പോ അവനെണീറ്റ് നിന്ന് അവൻ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, ഇങ്ങനെ യേശു ദാവീദ് പുത്ര. അത് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് മാറിയിരിക്കും. സഭയുടെ ഏറ്റവും നമ്മളെല്ലാം കുറിയലായിച്ചും ചൊല്ലുന്നത് അതാണല്ലോ. നമ്മൾ പറയുന്ന എല്ലാ പ്രാർത്ഥനകളും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കുറിയലായിച്ചോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം വലിയ മഹത്തായ ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന നൽകിയ വലിയ ക്രൈസ്തവ പാരമ്പര്യത്തിൽ എല്ലാ ക്രൈസ്തവ സമൂഹവും ഒരുപോലെ പറയുന്ന പ്രാർത്ഥനയത്, ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന നൽകിയ വലിയ മഹാനായ മനുഷ്യനായി തീർത്തിയ, അല്ലെങ്കിൽ 3 സുവിശേഷകരും ഒരേപോലെ ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയ മനുഷ്യനായി ഉയർത്തിയ വലിയ സംഭവത്തിന്റെ കഥയാണ്. അപ്പോ അത്ര അത് ദൈവം ഒരു മനുഷ്യനെ, ക്രിസ്തു ഒരു മനുഷ്യനെ ഉയർത്തുന്നത്, അവനെ കൊണ്ടുവരാൻ പറഞ്ഞ് അവനെ ഉയർത്തി ക്രിസ്തുവിനെ കാണാനുള്ള അവന് ഈ സബദി മക്കളുടെ കഥയൊക്കെ പറഞ്ഞ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പടവൊക്കെ ഉപേക്ഷിച്ചു പോയെന്നല്ലേ പറഞ്ഞു. ഇവിടെ അവൻ ഒരു ഉപേക്ഷണയൊക്കെ നടക്കുന്നുണ്ട്. ദൈവം ഉയർത്തുന്നതിന് മുമ്പ് ദൈവം ഒരു മനുഷ്യനെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവരെ ഉയർത്തിയിട്ടുള്ളൂ. അബ്രഹാമിന്റെ കഥ മുതൽ നമുക്കറിയാവുന്ന സംഗതിയാണല്ലോ അത്. ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവരെ ദൈവം ഉയർത്തിയിട്ടുള്ളൂ. അത് അബ്രഹാമിന്റെ കഥ മുതൽ നമുക്കറിയാവുന്ന സംഗതിയാണ്. എല്ലാ ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ലോകത്തിന്റെ എല്ലാ മോദങ്ങളും ഇഷ്ടങ്ങളും എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ളവരെ ദൈവം ഉയർത്തണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, ഞങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ. പക്ഷേ ദൈവം ഒരു സ്ഥിരത്വമല്ല, ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള എവനും ഉപേക്ഷിച്ചിട്ടാണ് ക്രിസ്തുവിനെ. അവൻ ക്രിസ്തു വിളിക്കുന്നു പറഞ്ഞപ്പോ അവന് സന്തോഷമായി. അതാണ് ലോക ചരിത്രത്തിലെ ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ പ്രാർത്ഥന. എല്ലാം ഹൃദയങ്ങളിൽ ഇന്ന് മനസ്സിൽ ഉരുട്ടു എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അവന്റെയാ. അതുകൊണ്ടായവൻ നിസ്സാരക്കാരനല്ലെന്ന് പറഞ്ഞ് അവൻ വേദശാസ്ത്രം അറിയാവുന്നവനായിരുന്നു. യേശു ഏത് അവീത് പുത്ര ഭാവിയായി എന്നോട് കരുണ തോന്നേണം എന്ന് പറഞ്ഞ് അതങ്ങനെ ആ ശ്രദ്ധേയമായ പ്രാർത്ഥന നൽകിയ നമ്മുടെ ഈ ഈ ഇന്നത്തെ ഈ ചിന്തയെ വളരെ അനുഗ്രഹകരമായിട്ട് നയിച്ച ബഹുമാനപ്പെട്ട കൊച്ചി ഫിലിപ്പ് അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുന്ന അച്ഛനെ യാത്ര മംഗളങ്ങൾ നേരുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ വന്ന് നമ്മുടെ പള്ളികളിലും നമ്മൾക്കിടയിലും പോലെ നല്ല ധ്യാനങ്ങൾ നയിക്കുകയും നല്ല ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തുള്ള സന്തോഷം അറിയിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളൊക്കെ സത്യസന്ധമായും ആത്മാർത്ഥമായും വിശ്വസ്തതയോടും സഭയുടെ കെട്ടുപണിക്കായിട്ട് ഉപയോഗിക്കുവാൻ്റെ കോണം ദൈവം അദ്ദേഹത്തെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലും ഭദ്രാസന ഈത്തിന്റെ പേരിലുമുള്ള സന്തോഷം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഓർക്കാറുള്ള രാജി ട്യൂമർ ബാധിച്ച് പ്രാപിക്കുന്ന രാജ്യം വീണ്ടും ദിവസത്തിൽ ഓർക്കുക. അതോടൊപ്പം സെന്റ് തോമസ് പള്ളി ദാനിയേൽ എന്ന് പറഞ്ഞ മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പൻ രൂപൻ മുതലത്തിൽ പ്രാർത്ഥിക്കാറുള്ള ആലീസ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ ആയിരിക്കുന്നെങ്കിൽ തന്നെയും വളരെ ശക്തമായ തലവേദന എടുത്ത് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു. ആലീസിനെ ദിവസത്തിൽ സമർപ്പിക്കാം. പിന്നെ ടന്നമ്മ അതുപോലെ രോഹൻ എന്ന് പറയുന്ന മകന് സൗഖ്യം പ്രാപിച്ചു വരുന്നു. ആ മകനെ ദിവസത്തിൽ ഓർക്കാം. വത്സ പെന്ന് അതുപോലെ ടി ടി മത്തായി മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ശ്രദ്ധയിലുണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഇപ്പം സുവിശേഷ ഗീതങ്ങളിലെ മറപ്പയൻ അനുതാപത്തിന്റെ കീർത്തനത്തിന്റെ ഒരു ലൈൻ പാടി അതിനുശേഷം
കർത്താവേ കാറയില്ലാത്ത ഹൃദയവേനിക്കരുളിടാമേ പിഴയാധികാരം ചെയ്തതിനാൽ മുന്നേ കാണതു വഷളായി കർത്താവേ എൻ പ്രാർത്ഥനയാൽ സുന്ദരവും ശുദ്ധിയുള്ള ആത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ മൗനം ദേശിക്കാതെ
പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഒരു ദിവസം കൂടെ ബുധനാഴ്ച വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ധ്യാനം കേൾപ്പാനും ഞങ്ങളുടെ മനസ്സുകളെ തന്നെ ഒരുക്കുവാൻ തക്ക ഉടയാക്കി തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. എവിടെയായിരുന്നാലും ആയിരിക്കുന്ന സ്ഥാനത്ത് അദൈവിക അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ തക്കോണം ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. അവിടുത്തെ കൃപ കൂടി ഉണ്ടായിരിക്കണമേ. ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങയുടെ ശബ്ദം കേട്ട് കൽപ്പനയ്ക്ക് അനുസൃതമായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ശരീരങ്ങളെ ഒരുക്കണമേ. പ്രത്യേക ഞങ്ങൾ പല രോഗികളെയും പേരുകൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ തന്നെയും അങ്ങയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അവർക്കുണ്ടെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കുന്നു. ആ ദൈവിക കൃപയുടെ കൂടുതൽ നന്മകളെ പ്രാപ്തമാക്കാൻ തക്കവണ്ണം ഈ അവരെയൊക്കെ സഹായിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ ലോകത്തിൽ ആരും പകരാത്ത അനശ്വരമായ ദൈവിക ആശ്വാസവും ബലവും കൊടുത്ത് നീ അവരെ ധൈര്യപ്പെടുത്തണമേ. രോഗത്തിൻ്റെതായ വേദനയുടെയും തീവ്രതയുടെ മധ്യത്തിലും ആ രോഗത്തിന്റെ കാഠിന്യത്തെ മായ്ക്കത്തക്കവണ്ണം ദൈവസ്പർശനത്തിന്റെ സുഖം അനുഭവിപ്പാൻ തക്കവണ്ണം നീ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ എത്ര ഭാവികളായിരുന്നാലും ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ അവിടുന്ന് കരുണ ചൊരിയുന്ന പിതാവാകുന്നു. ആ സ്നേഹത്തിന്റെ ഊഷ്മളത കണ്ടെത്തുവാൻ തക്കവണ്ണം നിന്റെ ദാസരെയൊക്കെ സഹായിക്കണമേ. രോഗവും ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളും നിരാശയുടെ ആഴങ്ങളിലേക്ക് വീണു പോകാതെ ഏത് പ്രതിബന്ധങ്ങൾക്കപ്പുറവും പ്രത്യാശ നൽകുന്ന ദൈവം തമ്പുരാൻ സ്വന്തം പിതാവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ ഈ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാന്താക്കോണം നിന്റെ ദാസർക്കൊക്കെയും ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സൗഖ്യത്തിനായി വൈദ്യന്മാരെയൊക്കെ ആശ്രയിക്കുമ്പോൾ അവർ പകരുന്ന ഔഷധങ്ങളിൽ കൂടിയൊക്കെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിക്കുകയും രോഗികൾക്കും പരിപൂർണ ആശ്വാസവും സൗഖ്യമുള്ളവരായി അങ്ങയുടെ ദേവാലയത്തിൽ ജീവിതത്തിൽ ചെയ്ത വലിയ നന്മകളെ ഓർ നന്ദിയോടെ സ്തുതിക്കത്തക്കോണം അവരുടെ ആത്മ ശരീര മനസ്സുകളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബുദ്ധിയും കഴിവും ശക്തി നൽകി അവരെ വഴി തെളിയിക്കുകയും അതോടൊപ്പം തന്നെ ദൈവികമായ അറിവിൽ അവരെ വളർത്തുകയും ചെയ്യണമേ. യുവാക്കന്മാർ യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വഴിതെറ്റിപ്പോയി ജീവിക്കുന്ന മക്കളെയൊക്കെ ഓർക്കുന്നു. അവർക്കൊക്കെ നല്ല തിരിച്ചറിവും ദൈവഭയവും കൊടുത്ത് നന്മയുടെ പാതയിൽ അവരെ നയിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധത്തിൽ ദൈവിക സന്തോഷവും സമാധാനം കണ്ടെത്താൻ സഹായിക്കണമേ. പരസ്പരം ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും ക്ഷമയോടും സമഞ്ജസതയോടുകൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ദൈവിക അറിവ് നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ അവിടെ വാഴ്ത്തണമേ. പ്രത്യേകിച്ച് തനിയെ ഏകാന്തമായി താമസിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തുകയും പ്രത്യേകിച്ച് സന്തോഷമുള്ളവാക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബത്തിലുണ്ടാകുന്ന പല അസ്വസ്ഥതകളും മാനസിക പ്രയാസങ്ങളും മൂലം കഷ്ടപ്പെടുന്നവരെ ഓർക്കുന്നു. അവരെയൊക്കെ അവനെ ബലപ്പെടുത്തുകയും അവരുടെ മനസ്സിനെയൊക്കെ സ്വാധീനിപ്പിക്കുകയും ചെയ്യണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്തോഷമായ കുടുംബജീവിതം നയിപ്പാൻ തക്കോണം അനുയോജ്യരായ പങ്കാളിലിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സന്തോഷിപ്പാൻ തക്കോണം നന്മയുള്ള തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ഉപജീവനത്തിലുള്ള വഴി തുറന്നു കൊടുക്കണമേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ വഴികളെ അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും അവരുടെ പ്രവർത്തന മേഖലയിൽ സ്ഥിരതയും കൊടുക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരുവിനെ ഓർക്കുന്നു. എല്ലാ തിരുവേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും ഈ ഭദ്രാസ് നയിക്കുന്ന അഭിയൻ തിരുവേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ഭദ്രാസ് നയിക്കാനുള്ള കഴിവും വെളിച്ചവും വട്ടവും അവരുടെ ദാസന അവിടുന്ന് പ്രദാനം ചെയ്യണമേ. സഭയുടെ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർക്കുന്നവരെയൊക്കെ അവിടുന്ന് വഴി തെളിയിക്കണമേ. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെയും കഴിഞ്ഞ് ചുമതലയിലേറ്റിരിക്കുന്ന ചുമതലക്കാരൊക്കെയും ദൈവാശ്രയബോധത്തോടും നന്മയോടും മനുഷ്യ നന്മയ്ക്ക് ഉദാത്തമായ കാര്യങ്ങളെ ചെയ്യത്തക്കവണമുള്ള വെളിച്ചവും വെട്ടവും ഒക്കെ അവർക്ക് പ്രദാനം ചെയ്യണമേ. ഈ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവഭയമുള്ളവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് അരമനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കെതിരെ ഉപവാസം സമർപ്പിക്കുന്നു. പിന്നെ പുതിയ ചാപ്പലിന്റെ നിർമ്മാണമൊക്കെ അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകിച്ച് തിരുവചനം ധ്യാനിച്ച് പ്രിയപ്പെട്ട സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കൂടുതൽ നന്മയോടുകൂടി ദൈവാശ്രയത്തോട് ശുശ്രൂഷിക്കുവാനും അനേകരെ വാക്കുകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ദൈവിക നന്മയുള്ളവരാക്കി തീർക്കുവാൻ തക്കവണ്ണം എല്ലാ ആത്മീയ നൽവരങ്ങളും സ്വർഗത്തിൽ നിന്ന് പകർന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഒരു ബുധനാഴ്ചയോട് അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വന്നിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ അനുവദിച്ചുവല്ലോ. ഓരോ നിമിഷം അങ്ങയോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളൊക്കെയും ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠവും പ്രയോജനകരമായ നിമിഷങ്ങളായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമേ, ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ സകല വാങ്ങിപ്പോലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങൾ ഓർക്കുന്ന ഞങ്ങളുടെ ദാസനും ഞങ്ങളുടെ പിതാവുമായ ദിദുഹസ്പ്രദവാൻ ബാബായ ഓർക്കുന്നു. പിതാവിന്റെ അധ്യസ്ഥ സഭയ്ക്കും ഞങ്ങൾക്കൊക്കെയും കാവലും കോട്ടയവരെ ഐക്യം തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെയും ഇന്നോ നാളെ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ആമീൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവുമാവാസ് ദൈവമേ, ഞങ്ങളെല്ലാവരോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും, ഞങ്ങളിന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ഹോസ്പിറ്റലിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, ഇവരെല്ലാം സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ഒരു കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കാനുള്ളത്, നമ്മുടെ അരമനയില് അച്ഛന്മാരും കുറെ ആൾക്കാരൊക്കെ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. അവരോടുള്ള പ്രത്യേകമായ സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഒരു പുതിയ ആൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അരമനയിൽ. ഒരു പുതിയ അച്ഛനും കൂടി ഇപ്പൊ വന്ന താമസമായിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഹ്യൂസ്റ്റൺ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി വികാരിയായിട്ട് നിയമിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഐസക് വി പ്രകാശ് അച്ഛനാണ്. അച്ഛൻ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ വൈദികനാണ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചിങ്ങനെ സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് പള്ളിയുടെ വികാരിയായിട്ട് നിയമിതനായി ഇപ്പൊ എന്റെ കൂടെ അരമനയിൽ താമസമാണ്. അന്മാരിയുടെ അച്ഛനാണ്. ഭാഗ്യസ്മരണാർഹനായ മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനിയുടെ, കൊല്ലം ഭദ്രാസനം മെത്രാപ്പൊലീത്തയായിരുന്ന എപ്പിഫാനിയോസ് തിരുമേനിയുടെ ഇളയ സഹോദരന്റെ മകനാണ് അച്ഛനും. അപ്പോ പിന്നെ നമ്മുടെ ഫിലിപ്പോസ് അച്ഛനും, ഫിലിപ്പോസ് അച്ഛനും ഇപ്പോ രണ്ട് അന്മാരിയുടെ അച്ഛന്മാരിങ്ങനെ അരമനയിലുണ്ട് എന്നുള്ളതും സന്തോഷമുള്ള സംഗതിയാണ്. ഇവരെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാകണം എന്ന് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരുടെയും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനോട് സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസനത്ര മെത്രാപ്പൊലീത്തയെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അരമനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്നി വൈദിക ശേഷ വന്നി ജോണച്ചൻ, സന്തോഷച്ചൻ, നമ്മുടെ ഐസക്കച്ചൻ, അതുപോലെ തന്നെ ഫിലിപ്പച്ചനോടും എല്ലാ അച്ഛന്മാരോടും, അതുപോലെ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന എല്ലാ ആരാധീരായ വൈദിക ശ്രേഷ്ഠയുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ ഹിന്ദുദീപകമായ ഒരു തിരുവചനം ഘോഷിച്ച് നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട കോശി ഫിലിപ്പച്ചനോടുള്ള നന്ദി ഒരിക്കൽ കൂടി വ്യക്തിപരമായ പേരിൽ അറിയിക്കുന്നു. ഈ പ്രാർത്ഥനക്കൂട്ടാണ് പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുന്നു. അതുപോലെ വെറക്കൊടിയിലെ മനോജ്, ബൈബിൾ വായിച്ച സഹോദരി, എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.